ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സമകാലിക പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വെല്ലുവിളികളും നേരിടുന്നതിൽ ഭൌമശാസ്ത്ര മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ദൌത്യസംഘത്തിന് രൂപം നൽകി സുപ്രീംകോടതി. സുരക്ഷയ്ക്കായി ദേശീയ പ്രോട്ടോകോൾ തയ്യാറാക്കാനും നിർദ്ദേശം. ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇന്ത്യ ജപ്പാൻ 2+2 മന്ത്രിതല സംഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ. ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വാർത്തകൾ വിശദമായി. സമകാലിക പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വെല്ലുവിളികളും നേരിടുന്നതിൽ ഭൌമശാസ്ത്ര മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ ദേശീയ ഭൌമശാസ്ത്ര പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുടെ ഭൌമശാസ്ത്ര പൈതൃകം ഈ നാട്ടിലെ പർവ്വതങ്ങളിലും സമതലങ്ങളിലും അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു.
ഭാരത് കാ ഭൂവിജ്ഞാന ഇതിഹാസ് ഇസ്കി ചട്ടാനോ മൈതാനോ ഫോസിൽസ് ഓ മെറൈൻ ബെഡ്സ് മേ ദർജ് ഹേ ഓർ ഇസേ ഹം അപ്നി ജിയോളജിക്കൽ ഹെറിറ്റേജ് കേ സക്തേ ഹേ മേ യുവാവോ സേ കഹനാ ചാഹുംഗി കി ജിയോ ടൂറിസം ഓർ ജിയോ ഹെറിറ്റേജ് സൈറ്റ്സ് ജേസേ കോൺസെപ്റ്റ് കേ മഹത്വ കോ സംജേ और उन्हें बढ़ावा देने के लिए भी नए नए सुझाव दे. भारत जैसे डाइवर्स टोपोग्राफी वाले देश में तो जियो टूरिज्म के माध्यम से लोगों को जियो साइंस से संबंधित जानकारी भी दी जा सकती है.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി പോളിഷ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം പൂർത്തിയാകുന്ന വേളയിലാണ് ശ്രീ മോദിയുടെ പോളണ്ട് സന്ദർശനം. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായികളുമായും അദ്ദേഹം സംവദിക്കും. തുടർന്ന് ഈ മാസം 23-ന് യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ ദൌത്യസംഘത്തിന് രൂപം നൽകി സുപ്രീംകോടതി. ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ലിംഗപരമായ വിവേചനം തടയുന്നതിനുമായി ദേശീയ തലത്തിൽ പ്രോട്ടോകോൾ നടപ്പാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ റെസിഡന്റ് ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർ നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നതായും വനിതാ ഡോക്ടർമാർക്കാണ് കൂടുതലായി ഇത്തരം അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ സമാനമായ മറ്റൊരു സംഭവം വരെ കാത്തിരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലിടങ്ങളിൽ വിശ്രമ സൌകര്യം, സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും രാജ്യത്തെ ഡോക്ടർമാർക്ക് ലഭിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കേസിന്റെ തൽസ്ഥിതി വിവരങ്ങൾ മറ്റന്നാൾ സമർപ്പിക്കണമെന്ന് സിബിഐക്ക് കോടതി നിർദ്ദേശം നൽകി. ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സിസിടിവികൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാർ ആശുപത്രികൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളിലേക്ക്.
ആശുപത്രിയുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങൾ, ഇടനാഴികൾ, പെട്ടെന്ന് കാഴ്ചയിൽപ്പെടാത്ത സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. അടിയന്തരഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ കൺട്രോൾ റൂം സ്ഥാപിക്കണം. നിരീക്ഷണം, പട്രോളിംഗ് എന്നിവയ്ക്കായി പരിശീലനം സിദ്ധിച്ച സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കണം. അകത്തേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങൾ വഴിയുള്ള പ്രവേശനം നിരീക്ഷിക്കണം. ഡ്യൂട്ടിയിലുള്ളവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. സന്ദർശകരെ കൃത്യമായി നിരീക്ഷിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കുന്ന നിയമ നടപടികളെക്കുറിച്ച് ആശുപത്രി വളപ്പിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം. സുരക്ഷാ ഭീഷണി നേരിടാൻ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആശുപത്രി ജീവനക്കാർ എന്നിവർക്ക് പരിശീലനം നൽകണം. ക്യാമ്പസിലെ പെട്ടെന്ന് കാഴ്ചയിൽപ്പെടാത്ത തരം സ്ഥലങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണം. വനിതാ ജീവനക്കാർ ഡ്യൂട്ടിയിലുള്ള ഇടങ്ങൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, നടപ്പാതകൾ എന്നിവിടങ്ങളിൽ മതിയായ വെളിച്ചം ഉറപ്പാക്കണം. അടിയന്തരഘട്ടങ്ങളിൽ പോലീസുമായും മറ്റ് സേവനദാതാക്കളുമായി ആശുപത്രി അധികൃതർ ബന്ധപ്പെടണം. വനിതാ ജീവനക്കാർക്ക് എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയ സുരക്ഷിതമായ ഡ്യൂട്ടി മുറികൾ ഉറപ്പാക്കണം. വനിതകളെ രാത്രി ജോലിക്ക് ഒറ്റയ്ക്ക് നിയോഗിക്കരുത്. രാത്രി സമയങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. സുരക്ഷിത യാത്രാ സൌകര്യം ഒരുക്കണം. അടിയന്തരഘട്ടങ്ങൾ നേരിടുന്നതിന് മോക് ഡ്രില്ലുകൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഡ്യൂട്ടി റൂം, പരിശോധനാ മുറി, റെസ്റ്റ് റൂം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കണം. അത്യാഹിത വിഭാഗത്തിൽ രണ്ടുപേരെയും വാർഡുകളിൽ ഒരാളെയും മാത്രമേ കൂട്ടിരിപ്പുകാരായി അനുവദിക്കുകയുള്ളൂ. രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനായി ബ്രീഫിംഗ് റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ്. ഡോക്ടർമാർ രോഗികളോട് കൃത്യമായി വിവരങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിളിച്ചുചേർത്ത യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി ദാത്തോ സെരി അൻവർ ബിൻ ഇബ്രാഹിമിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. ഇരു നേതാക്കളും ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മലേഷ്യൻ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ഔപചാരിക സ്വീകരണവും നൽകി. ഇന്ത്യ ജപ്പാൻ 2+2 മന്ത്രിതല സംഭാഷണം ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. 2+2 ചർച്ചകളോടനുബന്ധിച്ച് ശ്രീ രാജ്നാഥ് സിംഗ് ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇരുവരും ഇന്ത്യ ജപ്പാൻ ബന്ധം ശക്തിപ്പെടുത്താനുള്ള സാധ്യതകളും പരിശോധിക്കും. ജനാധിപത്യം, നിയമവാഴ്ച, സ്വാതന്ത്ര്യം തുടങ്ങിയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി ബന്ധം, ഇൻഡോ പസഫിക് സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 1-ഘട്ട വിജ്ഞാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 6 ജില്ലകളിലെ 24 മണ്ഡലങ്ങളിലേക്കാണ് അടുത്ത മാസം 18 വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 27 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 28 സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ആണ്. 3 ഘട്ടമായാണ് ജമ്മുകശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 170-ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ. വർക്കല ശിവഗിരിയിൽ നടന്ന ജയന്തി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുല്യതയ്ക്കും സാമൂഹിക ഐക്യത്തിനുമായി ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകേണ്ട കാലഘട്ടമാണിതെന്ന് ശ്രീ സുരേഷ് ഗോപി ചടങ്ങിൽ പറഞ്ഞു. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണിയിലൂടെയുള്ള പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 113-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കായി ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും ഈ മാസം 23 വരെ പങ്കുവയ്ക്കാവുന്നതാണ്. നമോ ആപ്പ്, മൈ ജിഒവി, ടോൾ ഫ്രീ നമ്പറായ 1800-11780 എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് 2 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജമ്മുകശ്മീരിൽ ഭൂചലനം. ഇന്ന് രാവിലെയാണ് ബാരാമുള്ള ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആളപായമോ മറ്റ് ഗുരുതര നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യ മലേഷ്യ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് പ്രധാനമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ മലേഷ്യ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ വ്യാപാര വ്യവസായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിൽ ആഴമേറിയ പങ്കാളിത്തങ്ങൾ സാധ്യമാക്കുന്ന വിവിധ അവസരങ്ങൾ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. സമകാലിക പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വെല്ലുവിളികളും നേരിടുന്നതിൽ ഭൌമശാസ്ത്ര മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ദൌത്യ സംഘത്തിന് രൂപം നൽകി സുപ്രീംകോടതി. സുരക്ഷയ്ക്കായി ദേശീയ പ്രോട്ടോകോൾ തയ്യാറാക്കാനും നിർദ്ദേശം. ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇന്ത്യ ജപ്പാൻ 2+2 മന്ത്രിതല സംഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ. ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ട വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.